لهم في الآخرة عذاب عظيم. صدق الله العلي العظيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، إنما جزاء، إنما തീർച്ചയായും ജസ എന്ന് പറഞ്ഞ പ്രതിഫലം, അന്യദീന യാതൊരു കൂട്ടരുടെ പ്രതിഫലം. അവരെന്താ ചെയ്യുന്നത്? യുഹാനുഹുല്ലാഹ ഹാനബ, ഹാനബ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യ, ഹർബ് ദാറു, ഹർബും ദാറു ഇസ്ലാമും ഉണ്ട്. ദാറു ദാറു എന്ന് പറഞ്ഞാല് ദാറു ഹർബും ദാറു ഇസ്ലാമും. പ്രത്യേകിച്ച് നമ്മുടെ മൗദൂദ് സാഹിബിന്റെ ഇതിലൊക്കെ വരുന്ന ഒരു വളരെയധികം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ദാറു ഹർബും ദാറു ഇസ്ലാം. ഹർബും എന്ന് പറയുമ്പോൾ യുദ്ധം എന്ന അർത്ഥത്തിലാണ്. അതായത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം ഭരണകൂടമല്ലാത്ത ഒരു നാട്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് എതിരായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു നാട്. ആ നാട്ടിനെ സംബന്ധിച്ചാൽ എന്ത് പറയാ? ദാറു ഹർബ്, മറ്റൊന്ന് ദാറു ഇസ്ലാം. ഇസ്ലാമിന്റെ ഒരു ഇസ്ലാമിക വ്യവസ്ഥയും ഇസ്ലാമിക ഭരണകൂടവും ഒക്കെ ഉള്ള ഒരു നാട്ടിൽ നിന്ന് പറയും ദാറു ഇസ്ലാം ഹർബ്. തൈവാനാണ് ഹർബ്.
കൊലയേക്കാൾ കാഠിന്യമുള്ള കൊല എന്ന് പറഞ്ഞാൽ തെറ്റാണ്,
പക്ഷെ അത് ഒരു വ്യക്തിയെ മാത്രമാണ് ചിലപ്പോൾ അത് ബാധിക്കുക. ഫസാദ് എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ അപ്പാടെ നശിപ്പിക്കുക. നമ്മളിവിടെ തന്നെയാണ് ഹർത്താൽ എന്നും പറഞ്ഞിട്ട് അത് ബന്ദാക്കി മാറ്റിയിട്ട് ഒരുപാട് ആളുകളെ നശിപ്പിച്ചു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഭൂമിയിൽ ഫസാദ് മനുഷ്യന്റെ അവകാശത്തിന് കൈകടത്തലാണ്, മനുഷ്യന്റെ അവകാശങ്ങൾ നിഷേധിക്കലാണ്, ഫസാദാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഉള്ള ശിക്ഷ എന്താണ്, അവരെ കൊല്ലുക, അതുപോലെ നടത്തുക. ശരിക്കും അയ്യുക്കത്തരും മതി, പക്ഷെ ഈ മൂന്ന് വാക്കുകളും പേര് അയ്യുക്കത്തരും അവ ഉസല്ലവും അവ പുക്കത്ത ഐ എക്കത്താവുന്നു അല്ലെങ്കിൽ എക്കത്താവുന്നു അല്ല ഏക്കത്തുന്നു എഫു അവ എക്കത്താവും എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അതൊന്നും കൂടി ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വാക്ക് ഉപയോഗിച്ചത്. ഒന്നുകിൽ അവനെ കൊല്ലുക, അവ ഉസല്ലബു സല്ലബ എന്ന് പറഞ്ഞതർത്ഥം സയീദ് എന്ന് പറഞ്ഞതർത്ഥം സയീദ് അഹ്ലി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം,
മാത്രമല്ല
ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ നാട് കടത്തുക. ഇതാണ് ഇസ്ലാമിക ശിക്ഷാവിധി. അള്ളാഹുവിനും റസൂലിനും യുദ്ധം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണത്തിനെതിരായിട്ട് അത് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുക, അവരെ ഉള്ള ശിക്ഷയാണ്. അല്ലെങ്കിൽ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുക, അതല്ലേ പറ്റൂ. എന്നാലും ഓരോരുത്തരും പിന്നെ അവരവരെ ഇതനുസരിച്ചിട്ട് ഇത് ക്രിമിനൽ ശിക്ഷ നീക്കി മുഴുവൻ ഒരു കാദിയുടെ ജഡ്ജിന്റെ ഇസ്ലാമിക ഭരണത്തിൽ ആ ജഡ്ജി എല്ലാ തെളിവുകളും ഇതുമൊക്കെ ഇതാക്കിയിട്ട് ജഡ്ജി പ്രഖ്യാപിച്ചിട്ട് അത് നടപ്പിലാക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാതെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇന്നത്തെ ഈ അവസ്ഥയിൽ പിന്നെ ജമാഅത്തുകാര് ഇസ്ലാമിക ഭരണം നടപ്പിലാക്കി അവരെ ആളെല്ലാം പിടിച്ചിട്ട് കൈമുറിക്കുകയോ അല്ലെങ്കിൽ മറ്റേ കൂട്ടർ പിന്നെ സുന്നികൾ അവര് ഭരണം നടപ്പിലാക്കി എന്നും പറഞ്ഞിട്ട് നമ്മളെ ചില മഹല്ലിലെ ആൾക്കാരെല്ലാം ഉണ്ടോ പിന്നെ മൊട്ടയടിപ്പിച്ചത് അങ്ങനെയുള്ള ഒരു വിലക്ക് അതൊന്നും ശരിക്കും നടത്താൻ പാടില്ലാത്ത കേസുകളാണ് അതൊക്കെ. മൊട്ടയടിക്കുക അങ്ങനെയുള്ള സംവിധാനം ഇത് സംവിധാനം തന്നെ മൊട്ടയടിപ്പിക്കണം. അനിശ്രമം ഇസ്ലാമികപരമായ ഒരു ചുറ്റുപാടുള്ള സ്ഥലത്തും ആ ഒരു ഇസ്ലാമിക രീതി അവിടെ ഉള്ള സ്ഥലത്ത് മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ ഇന്ത്യയിലൊക്കെ അതെ ഭരണമുള്ളൂ, അല്ലാതെ മഹല്ലിനൊന്നും അങ്ങനെ അതിലില്ല. അതൊക്കെ കോടതിയിൽ പോയാൽ ഇതായി പോകും. അവർക്കുണ്ട് അപമാനം ദുനിയാവിൽ, അവർക്കുണ്ട് ആക്കിറക്കി പരലോകത്തിൽ അതാബ് അഭിമുഖം വമ്പിച്ച ശിക്ഷ, അതും വമ്പിച്ച ശിക്ഷ അവർക്കുണ്ട്. അപ്പം ഇനിമാ ഗതാഗതിയുടെ യുഹാരി പൂർവ്വമാകുന്ന റസൂലവും തീർച്ചയായും അള്ളാഹു മുഹമ്മദിന്റെ റസൂലിനോടും യുദ്ധം പ്രഖ്യാപിക്കുന്നവരുടെ പ്രതിഫലം അല്ലെങ്കിൽ ശിക്ഷ എന്നുള്ള അർത്ഥത്തിലാണ്. ഉത്സാഹമുണ്ടാക്കുന്ന ഫസാദ് ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുടെയും അത് ദുഃഖത്തരവും അവർ കൊല്ലപ്പെടുത്തുക എന്നുള്ളതാണ്. കൊലപ്പെടുത്തുക അവർ ഉസ്സന്നതു അല്ലെങ്കിൽ അവരെ കുരിശിൽ കറക്കുക അവർ ദുഃഖത്ത ഐതിഹ്യം അറിവുകളും മുസ്ലിമാക്കി അല്ലെങ്കിൽ അവരുടെ കൈകളും കാലുകളും ഛേദിക്കുക വ്യത്യസ്തമായിട്ട് ആ മുൻപൊന്നിനെ അറിഞ്ഞു അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് അവരെ നാട് കടത്തുക. ഭൂമിയിൽ നിന്ന് നാട് കിടക്കുക എന്ന് പറഞ്ഞാൽ ചൊവ്വയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതല്ല, ആ നാട്ടിന് പുറത്തേക്ക് ഇതാക്കുന്നതാണ് ദാനത്തിലും. അത് അവർക്ക് ഹിജിയും ഫിദ്ദുന്യ ദുനിയാവിലുള്ള ഒരു നിന്ദ്യതയാണ്. ഉലവും അവർക്കുണ്ട് ഫി ആഖിറത്തി പരലോകത്തിൽ അദാബുൽ അലീം വമ്പിച്ച ശിക്ഷയും. അലീം അലമ ഇല്ലെന്നതിന് താപവും പശ്ചാത്തപിച്ചവരെ പോയുകയും കബിലി എന്ന് പറഞ്ഞാൽ മുമ്പായിട്ട് അൻ പ്രകൃതിയോ കാതമ്പറ എന്ന് പറഞ്ഞ നിർണയിച്ചു അത് കതിൽ കാതിൽ കഴിവുള്ളതെന്നുള്ളത് അബ്ദുൽ കാദിർ കാതിൽ കതിൽ നവാലാക്കുലി ശൈലി കതി അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവരാണ്. മറ്റൊരു കതിർ എന്നുള്ളതാണ് വിധി നിശ്ചയം എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ഇവിടെ ആ പ്രകൃതിയുള്ളൂ നിങ്ങൾക്ക് കഴിയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവരുടെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവരെ പിടിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മുമ്പ് ഈ ആള് വന്ന് തൗബ ചെയ്ത കഴിഞ്ഞാൽ അവരെ ഒഴിവാക്കും. ഒരാളത് തെറ്റ് ചെയ്തു, ഞാൻ ഈ പറഞ്ഞ ഏതൊരു തെറ്റ് ചെയ്തു എന്നിട്ട് ഭരണകൂടം അയാളെ പിടികൂടുന്നതിന് മുമ്പ് അയാൾ വന്ന് തൗബ ചെയ്താൽ അത് ഈ ശിക്ഷയിൽ നിന്ന് ഒഴിവാണ്. അതുകൊണ്ടാണ് ഇല്ലെന്ന നീ താപവും ഈ കബിലും ഞാൻ തപ്പിടും. വേറെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ഈ ക്രിമിനൽ ഇതിലെ ശിക്ഷ ഭൂമിയിൽ ഒരാൾക്ക് ശിക്ഷ കിട്ടിയാൽ പോലും അള്ളാഹുവിന്റെ ഇടയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ശിക്ഷ ബാക്കിയുണ്ട് എന്നുള്ളത് അതുകൊണ്ട് മനസ്സിലാക്കണം. അല്ലാഹ തീർച്ചയായും അള്ളാഹു റഹീം റഹീം ഓർക്കുന്നവനാണ് റഹീമൻ, കരുണ നിധിയുമാകുന്നു. യാഹ്യുബല്ലരീനാമനു, സത്യവിശ്വാസികളെ, ഇത്തപ്പുവാഹ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം.
ഉപേക്ഷിക്കുക, മാ ഇരീബുക്ക, നിനക്ക് സംശയമുള്ളതിന് ഇയാ മാലാ ഇരീബുക്ക,
എടുക്കുക എന്നുള്ളത്. അള്ളാഹു വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അവരെന്നോട് ചോദിച്ചാൽ ഞാൻ അവർക്ക് ഉത്തരം നൽകും. അതുകൊണ്ട് എന്റെ വിളിച്ച് അവർ ഉത്തരം ചെയ്യട്ടെ. അമ്മ നമ്മളോട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അത് നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഉത്തരം. നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രവർത്തനങ്ങൾക്കൊന്നും എന്താണ് ഉത്തരമല്ല, ദുആക്കൊന്നും ഉത്തരം കിട്ടാത്തതുകൊണ്ട് പലപ്പോഴും ദുആയുടെ കണ്ടീഷൻസ് നമ്മൾ പാലിക്കുന്നില്ല എന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ടത് ഹലാലായ ഭക്ഷണം, ഹലാലായ ഭക്ഷണം കഴിച്ചിട്ടുമാണ്. പലപ്പോഴും ഹറാമിലൂടെയുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ പലപ്പോഴും കഴിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അള്ളാഹു നമ്മുടെ ദുആക്ക് ഉത്തരം ചെയ്യാത്തത്. നിങ്ങൾ ഒരു വസീലത്ത്, അപ്പൊ വസീലത്ത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യുക. അതായത് അള്ളാഹുമായിട്ട് അടുക്കുക. മകാല അതിഥി യഖ്റബു, എന്റെ അടിമ ഞാനുമായിട്ട് സുന്നത്തായ കാര്യങ്ങൾ ചെയ്തിട്ട് ഞാനുമായിട്ട് അടുത്തുകൊണ്ടേയിരിക്കും. ഹത്താ അഖൂനു ലഹു യദന വൽ അർജുല, ഞാനവന് കയ്യാകുന്നത് വരെ കാലാകുന്നത് വരെ എന്ന് പറയുമ്പോ, അങ്ങനെ നമ്മൾ അള്ളാഹുമായിട്ട് അടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൈ അള്ളാഹുവിനെതിരെ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മുടെ കൈയോട് ചെയ്യില്ല, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മുടെ കാലോട് ചെയ്യുകയില്ല എന്ന അർത്ഥത്തിലാണത് പറയുന്നത്. അപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞത് തക്കുവയെ പറ്റിയിട്ടാണ്. ഞാൻ ടിവിയിലൊരു പരിപാടി ശ്രദ്ധിച്ചു, പ്രത്യേകിച്ച് ഈ കേരളത്തിന് പുറത്ത് നമ്മുടെ ചെറിയ കുട്ടികളെ അയക്കുന്ന ആ വിഷയത്തെ സംബന്ധിച്ച് നമ്മുടെ ഭാഗത്തു നിന്നും തെറ്റുകൾ അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങൾ അവരെ മാറി വിളിക്കുകയാണ്. പ്രത്യേകിച്ച് മദ്യവും അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ, ഡ്രഗ്സ് മറ്റു കാര്യങ്ങളൊക്കെ, അതിൽ മാതാപിതാക്കള് ആ കുട്ടികൾക്ക് ശരിയായ ഒരു ബോധം നൽകേണ്ടതുണ്ട്. തക്വയുടെ കാവലിലല്ലാതെ ഇതൊന്നും നടക്കൂല. ഒരു മനഃശാസ്ത്രജ്ഞൻ പറയുമ്പോൾ അവര് മാനസികമായ അതിന്റെ മനഃശാസ്ത്രജ്ഞ ആ ഇതിൽ പറയും. ഒരു മുസ്ലിമിനൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുട്ടികളുടെ മനസ്സിൽ തക്വ ചെറുപ്പത്തിലേ എന്താ തക്വ സൂക്ഷ്മ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള ആ ഭയം ഉണ്ടാക്കുക. ബഹുമാനൊരിക്കലും തന്റെ മകനോട് പറഞ്ഞു, മോനെ ഈ ദുനിയാവ് ഒരു ബഹറാണ്, ഈ ദുനിയാവ് ഒരു ബഹറാണ്, അതിൽ ഒരുപാട് ആളുകൾ മുങ്ങി മരിച്ചു പോയിട്ടുണ്ട്, അതുകൊണ്ട് തക്കുകയായിരിക്കട്ടെ നിന്റെ കപ്പൽ ഈ ബഹറിന്റെ. ഇനി നമ്മൾ ആ കുട്ടികളിൽ ശരിക്കും, കാരണം അവർ തന്നെ പറയുന്നുണ്ട് പല കുട്ടികളും അവിടെ എത്തിയാൽ ഇതിനെയൊക്കെ അതിജീവിക്കുന്നുണ്ട്, ഈ പ്രലോഭനങ്ങളെ മുഴുവൻ അതിജീവിക്കുന്നുണ്ട്. പക്ഷെ പല കുട്ടികൾക്കും അതൊന്നും സാധിക്കുന്നില്ല. ഈ അതിജീവിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല ഒരു ഫാമിലിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അവർക്കുണ്ട് മനസ്സിൽ. അതുകൊണ്ടാണ് നമ്മൾ ആ പഴയ മദ്രസ സമ്പ്രദായത്തിന് ഉള്ളതും ഇന്ന് ആ മദ്രസയിലൊന്നും പഠിക്കാത്ത കുട്ടികൾക്ക് ഇല്ലാത്തതുമായ ഒരു കാര്യം ഇതെന്താന്ന് ചോദിച്ചാൽ, ആ മദ്രസ സമ്പ്രദായത്തിന് അതിൽ എന്തൊക്കെ വൈകല്യങ്ങളും ഇതും നമ്മൾ പറഞ്ഞാൽ പോലും ആ ചെറിയ പ്രായത്തിൽ കുട്ടികളുടെ മനസ്സിൽ അള്ളാഹുവിനെ പറ്റിയും നരകത്തെപ്പറ്റിയും സ്വർഗത്തെപ്പറ്റിയുള്ള ഒരു ശക്തമായ ബോധം ആ കുട്ടികളുടെ മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട്. മറ്റാ അവിടുത്തെ പഠിപ്പും മറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രാകൃതമാണ് മറ്റേ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളിയാലും ആ ഒരു സമ്പ്രദായത്തിൽ പഠിച്ച കുട്ടികളുടെ മനസ്സിൽ ഉള്ളിന്റെ ഉള്ളിൽ ശക്തമായ ഒരു ബോധമുണ്ട് ഈ നരകവും സ്വർഗവും അമ്മയും എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്. അപ്പൊ ആ ഇതിലുള്ള കുട്ടികൾ ഏത് എവിടെയും എത്തിയിട്ടും വഴി തെറ്റിപ്പോയാൽ തന്നെ അവർ ഉടനെ മറ്റേ പഴയയിലേക്ക് തിരിച്ചു വരാൻ വളരെ എളുപ്പമുണ്ട്. അതേസമയം വന്നില്ലാതെ ഏതെങ്കിലും ഉസ്താദിനെ കുറച്ച് നാൾ വെച്ചിട്ട് ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും അലിക്കുമ്പാവും പഠിപ്പിച്ചു വിടുന്ന കുട്ടികൾ പെട്ടെന്ന് വഴിതെറ്റിപ്പോകും. കാവലും ഈ ഇസ്രാഇൽ ബക്കറയിലെ 220 മുതൽ 242 വരെ ആയത്തുകൾ ഈ വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ്. അത് ഓരോ ആയത്തിന്റെയും വാൽക്കഷ്ണങ്ങൾ ഈ തഖ്വയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഉള്ളത്. അപ്പൊ ഈ വിവാഹ ജീവിതം എന്ന് പറഞ്ഞ പവിത്രമായ ഒരു ഇതാണ്. വേണ്ടിയാണ് ആ നിയമങ്ങൾ മുഴുവനും അള്ളാഹു നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പിന്നെ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട ആവാസങ്ങൾ പുതിയപ്പോഴും പുതിയ പുതിയ നടക്കുന്നതാണെങ്കിൽ മയിലേക്ക് കൊണ്ടുപോയിട്ട് നായിക്കരണ വിതരണം, ബെഡിന്റെ പിന്നെ ഈ ഗ്ലാസ് കുടിച്ചിട്ട് ഉള്ള ഇങ്ങനെയുള്ള കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഭാഗത്ത് ഒരു ചങ്ങാതി ഒരു അയസക്കളിയുടെ ഒരു ശംസിയോ മറ്റോ അവരുടെ ഇതിന്റെ കാരണം ചോദിച്ചപ്പം ആ ചങ്ങാതി പറയാണ് അത് അരാഷ്ട്രീയമായതുകൊണ്ട് അവിടെ എന്താ ഇതിനൊക്കെ പറയാ. അള്ളാഹുവിന്റെ പൂരിയിലെ ഭയമില്ല, ഇബാദത്താണ് ഇബാദത്ത്. ഈ നിഖാബ് എന്ന് പറയുന്നത് അതൊരു ഖുത്ബയും ഹംദും സലാത്തും എല്ലാം ഓടിയിട്ട് ഉള്ള ഒരു ഇബാദത്താണ്. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും ഇതിനൊരു പൂർണ്ണമായിട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അവിടെ ഒക്കെ എന്താ വേണ്ടത്? തഖ്‌വയുടെ കാമന. ഇവിടെ നമ്മളോടെന്താണ് പറയുന്നത്? ഇത്തക്കുള്ള നിങ്ങൾ പൂജിക്കുന്ന തഖ്‌വയുള്ളവരാവുക, ഒതുക്കവും വസീലത്ത വസീലത്തിൽ അവിടെ നിങ്ങൾ എഹ്സാനും ആണ് വേണ്ടത്, നന്മ കൂടുതൽ ചെയ്യുക, അതാണ് വസീലത്ത് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മുത്തഖിയും വസീലും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ, മുത്തഖി എന്ന് പറഞ്ഞാൽ ഈ നിശാഖിന്റെ ഒരു ഡിഫൻസീവ് ഇതിലാണ്, ഒരു ഡിഫൻസീവ് പൊസിഷനിലാണ് എന്ത് മുത്തഖിയുള്ളത്. മുഹസിൻ എന്ന് പറഞ്ഞാലോ നിശാഖിന്റെ നാട്ടിൽ കൂടി ഒഫൻസീവിൽ പോകുന്നതാണ്, മുമ്പോട്ട് പോവാ. തഖ്‌വ എങ്ങനെ എന്താണെന്ന് പറഞ്ഞ തഖ്‌വ എന്താണ്? നമ്മള് കല്ലുമുള്ളും നിറഞ്ഞ റോഡിൽ കൂടി നടക്കുമ്പോ കല്ലുമുള്ളൊക്കെ തട്ടിയിട്ട് നമ്മുടെ ശരീരത്തിലെ തൊലിയും വസ്ത്രവും തുന്നി ചിരിക്കുവാതിരിക്കാൻ വേണ്ടി നമ്മൾ സൂക്ഷിക്കുന്നില്ലേ? അതുപോലെയാണ് തഖ്‌വ. ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോ ഈ തെറ്റുകളിൽ നമ്മൾ ഒഴിഞ്ഞുപോകുന്നതിനെ നമ്മൾ സൂക്ഷിക്കുക, അതാണ് തഖ്‌വ. മനസ്സിന് ജയിച്ചാൻ എന്ന് പറഞ്ഞാൽ ആ ഡിഫൻസ് ലൈനെ പൊട്ടിട്ട് പിശാചിന്റെ രാജ്യത്തിൽ നമ്മൾ അങ്ങോട്ട് മുമ്പോട്ട് ഫോർവേഡ് ചെയ്യുകയാണ്. ഓരോ ഹസനത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പിശാചിനെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ വസീലത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ, അത് എന്ത് വേണം? ഫിക്റും ശുക്റും ദിക്റും. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുക, ചിന്ത ഉണ്ടാവുമ്പോൾ ശുക്ർ ഉണ്ടാവും, നമുക്ക് നന്ദി ഉണ്ടാവും, നന്ദി ഉണ്ടാവുമ്പോൾ ദിക്ർ ഉണ്ടാവും. ദിക്ര എന്ന് പറഞ്ഞാൽ ഇബാദത്ത് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക, അങ്ങനെ അള്ളാഹുവായിട്ട് നമുക്ക് അടുക്കുക എന്നുള്ളത്. അല്ലാതെ വേറെ ഷോർട്ട് കട്ട് മെത്തേഡൊന്നും അതിന് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യുകയും ചെയ്യുക. ഇവിടെ ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറഞ്ഞാൽ അമ്രും ബിൽ മഅറൂഫ് വ നഹ്യും അനിൽ മുൻകർ, നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നു. ഇന്നിപ്പോ ഈ അവസ്ഥയിൽ നമ്മളൊരു പ്രമാണം ജീവിതം ചെയ്യാനും അതിന്റെ ഉള്ള ഒരു ഇതൊന്നും ഇല്ല. ഏറ്റവും ഉള്ളത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അമ്രും ബിൽ മഅറൂഫ് വ നഹ്യും അനിൽ മുൻകർ തന്നെയാണ്. അങ്ങനെയാണെങ്കിലും ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ ആയേക്കാം, വിജയികൾ ആയേക്കാം. അപ്പം ഞാൻ ഒന്നുകൂടി ആ ആയിട്ട് പറയും, ഇല്ലെങ്കിലും താപൂണി കബിലി അൻപത്തുവാനേ ഫലമോ അന്നൂറുവാനേ ഞാൻ ഈടുന്നിരിക്കാമനോ ഇഷ്ടത്തുള്ള ഉടുത്തവും ഒരേ വസീലത്ത വജാഹിദൂഫി സബീലിഹ് ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഇല്ലല്ലദീന താബു തൗബ ചെയ്തവരാണെങ്കിൽ കബിലി അന്തപുരുവാനേഹിം, അവരുടെ നിങ്ങൾക്ക് കഴിയുന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ അവരെ പിടികൂടുന്നതിന് മുമ്പ് അവർ തൗബ ചെയ്താണെന്ന് അർത്ഥം. ഹാരമൂ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക അന്നല്ലാഹ് തീർച്ചയായും അല്ലാഹു വഫൂറും കൊടുക്കുന്നവനാണ്, റഹീമും കരുണാനിധിയുമാകുന്നു. യാ യുഗല്ലദീനാമിനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇഷ്ടക്കൊള്ളാഹ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക, മുഖത്തവൂരേഹി അവയിലേക്ക് നിങ്ങൾ കയറുകയും ചെയ്യുക, അൽ വസീലത്ത സാമീപ്യ മാർഗങ്ങൾ, ഫീ സബീലിഹി അവന്റെ വഴിയിൽ